നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
പെരിമെനോപ്പസ് എന്ന് നമ്മളിൽ മിക്കവരും കേട്ടിട്ടുണ്ടാകും. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ കടന്നുപോകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് പെരിമെനോപ്പസ്. ഈ വിഷയത്തിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പുരുഷന്മാർ ഈ ശാരീരികാവസ്ഥയെ എങ്ങനെ സമീപിക്കണമെന്നുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. കാൻബറയിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ ചിഞ്ചു ആൻ വർഗീസ് ഈ വിഷയത്തിലെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. ഡോക്ടർ ചിഞ്ചു, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു. നമസ്കാരം ജോജോ.
ഈ സ്ത്രീകളുടെ ശാരീരിക അവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, നമ്മളെല്ലാം പ്രത്യേകിച്ച് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം പെരിമെനോപ്പസ്, അതാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
അതെ അതെ.
ഈ വിഷയത്തിന് നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിലുള്ള ഒരു പ്രാധാന്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു അല്ലേ?
അതെ, തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു മജോറിറ്റി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം 40 മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആണല്ലോ. അപ്പൊ അതിൽ തന്നെ ആ ഒരു 45 to 55 ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഏജ് ഗ്രൂപ്പാണ്. അതിനാണ് നമ്മൾ ആ ഒരു ടിപ്പിക്കൽ മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, അത് കാരണം ഉണ്ടാകുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്, അതുപോലെ തന്നെ അവരുടെ ആ നാട്ടിലുള്ള പേരൻസിന്റെ ഒരു എൽഡർലി പേരൻസ്, അതായത് മജോറിറ്റിയും ഒരു 70 to 80 ഇയേഴ്സ് ഒക്കെ ഉള്ള പേരൻസ് ആയിരിക്കാം, അവരുടെ കെയർ നീഡ്സ് കൂടി വരുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏജിലുള്ള സ്ത്രീകളുടെ കിഡ്സ് എന്നൊക്കെ പറയുന്നത് ടീനേജ് ഏജ് ഗ്രൂപ്പാണ്. അപ്പം ഒരുപാട് ടീനേജ് കിഡ്സിനുള്ള ഉണ്ടാകുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, അതുകൊണ്ട് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പം ആ 45 മുതൽ 55 വയസ്സുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഏജ് ഗ്രൂപ്പാണ്. അതിനാണ് നമ്മൾ ആ ഒരു പെരിമെനോപ്പോസ് എന്ന് തന്നെ പറയുന്നത്.
ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപ്പോസ് എന്ന വാക്ക് ധാരാളമായി കേട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അതിന്റെ ഒരു പ്രാധാന്യം അതെന്താണെന്ന് കൂടി ഒന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞേക്കുമോ?
ആ പ്രാധാന്യം എന്ന മെയിൻ ആയിട്ടും ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ മന്ത്ലി മെൻസ്ട്രൽ ബ്ലീഡ് സ്റ്റോപ്പ് ചെയ്യുന്ന നിലയ്ക്കുന്ന ഒരു അവസ്ഥക്കാണല്ലോ നമ്മൾ ഈ മെനോപ്പോസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു ഏകദേശം ഒരു 5 വർഷം, അതായത് മെനോപ്പോസ് സംഭവിക്കുന്ന ഒരു അറൌണ്ട് 50 ഇയേഴ്സ് ആണെങ്കിൽ കൂടി, ഏകദേശം 5 വർഷം മുമ്പ് തന്നെ ആ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന സിംറ്റംസ്, അത് 5 വർഷം മുമ്പ് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ മെനോപ്പോസിന് ശേഷം ഒരു 5 വർഷത്തിന് ശേഷവും ഈ സിംറ്റംസ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ 45 മുതൽ 55 വയസ്സ് വരെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുന്ന ആ ഒരു സിംറ്റംസ്, ആ ഒരു ചേഞ്ചസ്, ഒരുപാട് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് ഫാമിലിയും സൊസൈറ്റിയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഈ പെരിമെനോപ്പോസ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ഇത്രയും സിഗ്നിഫിക്കൻസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ഫാമിലിയും സൊസൈറ്റിയും ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എസ്പെഷ്യലി അതിന്റെ ഒരു ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് മെന്റൽ ചേഞ്ചസ്.
ഓക്കെ, ഈ പ്രായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ പെരിമെനോപ്പോസിന്റെ തുടക്കം സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ, അവരുടെ മാനസിക അല്ലെങ്കിൽ ശാരീരിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ?
തീർച്ചയായും. ആ ഒരു ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്ന അനുസരിച്ച് ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആ സ്ത്രീ തീർച്ചയായും മനസ്സിലാക്കും. അതായത് ആ ഒരു ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു മെൻസ്ട്രൽ ബ്ലീഡിന്റെ പാറ്റേണിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ്. ഇപ്പം ഒരു മന്ത്ലി ബ്ലീഡിന് പകരം ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ്, എവരി 2 weeks അല്ലെങ്കിൽ 3 weeks സംഭവിക്കുന്ന അമിതമായ രക്തസ്രാവം, അതായത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡ്. അല്ല, ചില ആളുകൾക്ക് നേരെ തിരിച്ചായിരിക്കാം, എല്ലാ മാസവും ഒരു ബ്ലീഡിന് പകരം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ മാത്രമേ ചില ആളുകൾക്ക് അപ്പം ബ്ലീഡ് സംഭവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് മാത്രം ബ്ലീഡിങ് സംഭവിക്കും. അപ്പൊ ആ ഒരു ചേഞ്ചസ് വരുമ്പം തന്നെ ആ സ്ത്രീക്ക് മനസ്സിലാവും ഒരു മെനോപ്പോസിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു ചേഞ്ച്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കാണുന്ന ഒരു കംപ്ലൈന്റ് സിംറ്റം ആണ് ഹോട്ട് ഫ്ലഷസ്, അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന അമിതമായ ചൂട്. പല പേഷ്യൻസും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യം രാത്രിയിൽ സ്വെറ്റ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ് വരെ മാറേണ്ടി വരുന്നു, അത്രയും ഉള്ള ഒരു സ്വെറ്റിംഗ് ബോഡിയിൽ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മറ്റൊരു കംപ്ലൈന്റ് വരുന്നത്. അതുപോലെയുള്ള മറ്റ് ഫിസിക്കൽ ചേഞ്ചസും, സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതുപോലെ ഡ്രൈ സ്കിൻ, അതുപോലെ സ്ത്രീകളിലെയും മുഖത്തൊക്കെ കാണുന്ന കറുത്ത പാടുകൾ, മെലാസ്മ എന്ന് നമ്മൾ പറയും, അത് കൂടുതലും ആ ഒരു പെരിമെനോപോസ് ടൈമിലാണ് ആ ഒരു ചേഞ്ചസ് കാണുന്നത്. പിന്നെ ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ഗെയിൻ, പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള ഒരു ഫാറ്റ് പാഡിങ് കൂടുന്നു. എല്ലാവരും പറയുന്നത് ഞാൻ എല്ലാ കാര്യം നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, എങ്കിൽ കൂടി ആ ഒരു വെയിറ്റ് ലോസ് കിട്ടുന്നില്ല. അത് ഈ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ, ഈ ഓയിസ്റ്റ്രജന്റെ ഡെഫിഷ്യൻസി കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ആണത്. അതുപോലെ പിന്നെ ഈ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്നീസ് ചെയ്താൽ അല്ലെങ്കിൽ ക്രോസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് യൂറിൻ ലീക്ക് ചെയ്യുന്നു. അത് ഈ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണം, പെൽവിക് ഫ്ലോർ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് കാരണം ഒക്കെ സംഭവിക്കുന്ന ഈ ഒരു ചേഞ്ചസ്, ഇതാണ് കൂടുതലും ആ ഒരു 40 മിഡ് 40s മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന ആ ഒരു ബോഡിയിലുള്ള ചേഞ്ചസ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചില ആളുകളിൽ, ഞാനിപ്പോ മിഡ് 40s എന്ന് പറഞ്ഞു, പക്ഷെ ചില ആളുകളിൽ വളരെ നേരത്തെ തന്നെ ഈ ഒരു മെനോപോസ് സംഭവിക്കും. ചിലരുടെ ഫാമിലിയിൽ അങ്ങനെ ആയിരിക്കാം, ഒരു ലേറ്റ് 30s തന്നെ അവർക്ക് ആ ഒരു മെനോപോസ് ചേഞ്ചസ് സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ചുകൂടെ കൂടുതലാണ്, സിംറ്റംസ് കുറച്ചുകൂടെ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു കീമോതെറാപ്പി കാരണം ഓവറിക്ക് അല്ലെങ്കിൽ ഓവറിക്ക് എന്തെങ്കിലും ഒരു സർജറി കാരണം നേർലി ആയിട്ട് മെനോപോസ് സംഭവിച്ച ധാരാളം സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളിൽ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ബോണിനുള്ള ഇഷ്യൂസ്, കാർഡിയോവാസ്കുലർ റിസ്ക്, അങ്ങനത്തെ ഇഷ്യൂസും വളരെ കൂടുതലാണ്. അപ്പൊ ആ ഒരു ചെറുതായിട്ട് തന്നെ ഒന്ന് സ്ലിപ്പ് ചെയ്താൽ ഉടനെ ഒരു ഫ്രാക്ചർ സംഭവിക്കുന്നു. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇവർ ആ ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ.
ഓക്കെ,
അല്ലെങ്കിൽ അതെ
ചിഞ്ചി, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ കാലഘട്ടം ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന്. ഈ സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ഭക്ഷണ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പോഷകങ്ങളൊക്കെ ശരീരത്തിന് ആവശ്യമുണ്ടോ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ?
തീർച്ചയായും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കാരണം സംഭവിക്കുന്ന ഒരു സിംറ്റംസ് ആണ് ഇതിലൊരു 90% സിംറ്റംസും. അതുകൊണ്ട് തന്നെ ഈ ചില പ്ലാന്റ് പ്രോഡക്ട്സിനൊക്കെ ഹൈ ഇൻ ഫൈറ്റോ ഈസ്ട്രജൻ, ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങുന്ന ഒരുപാട് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതെടുക്കുമ്പോൾ തന്നെ ആ ബോഡിയിൽ നാച്ചുറലി കുറച്ച് ഈസ്ട്രജൻ ഹോർമോണെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതായത് ഈ ചിയ സീഡ്സ് അല്ലെങ്കിൽ സോയ് മിൽക്ക്, സോയ് പ്രോഡക്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. ഫൈറ്റോ ഈസ്ട്രജൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ആണ് ഈ സോയ് മിൽക്ക്, സോയ് ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഗ്രേപ്സ്, കിവി, പ്ലം, പീച്ചസ്, ഈ ഫ്രൂട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. ഗ്രീൻ വെജിറ്റബിൾസ്, ബ്രോക്കോളി, ബീൻസ്, സ്പിനച്ച്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ധാരാളം ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ നട്സ്, ആൽമണ്ട്സ്, പീനട്സ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഭക്ഷണം മാത്രമല്ല, ഇപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ പിന്നെയും ശ്രദ്ധിക്കേണ്ടത് ധാരാളം വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ബോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ഫ്രാക്ചർ റിസ്ക് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിന്നിന് ഈ മെലാറ്റോണിൻ എന്നൊരു പിഗ്മെന്റ് ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഈ സൺ അബ്സോർപ്ഷൻ, വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ വളരെ കുറവാണ് നമ്മുടെ സ്കിന്നിന്. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളിലൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കുറവായതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഫ്രാക്ചർ, ബോൺ ഫ്രാക്ചേഴ്സിനൊക്കെ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്, കാൽസ്യം വൈറ്റമിൻ ഡി കോമ്പിനേഷൻ ടാബ്ലറ്റ്സ് ധാരാളം ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം അതുപോലെ കാൽസ്യം റിച്ച് ഫുഡ്, മിൽക്ക് പ്രോഡക്ട്സ്, യോഗർട്ട്, ചീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കഴിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, അമിതമായ ബ്ലീഡിംഗ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ പലർക്കും അയൺ ഡെഫിഷ്യൻസി കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ അയൺ ടാബ്ലറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ അയൺ റിച്ച് ഫുഡ്, അതായത് സ്പിനച്ച്, റെഡ് മീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ലെഗ് ക്രാംസ് ആണ് പലരും പറയുന്നത്, മസിൽ ക്രാംസ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഈ മഗ്നീഷ്യം സപ്ലിമെന്റ് ഓവർ ദ കൗണ്ടർ മേടിക്കാൻ പറ്റും. അതുപോലെ വൈറ്റമിൻ B12, അതായത് B12 എന്ന് പറയുന്നത് ഈ കൂടുതലും ഗ്രീൻ വെജീസ് ആണ്, ബ്രോക്കോളി, ബീൻസിലൊക്കെ ഉണ്ട്. B12 ടാബ്ലറ്റ്സ് ആയിട്ട് തന്നെ മേടിക്കാം. അത് ഈ ബോഡിയിലുള്ള ഈസ്ട്രജൻ, ഫൈറ്റോ ഈസ്ട്രജൻസിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം ഫുഡും അതുപോലെ തന്നെ ഡെയിലി ഉള്ള ഈ ഒരു മൾട്ടി വൈറ്റമിൻസ് എടുക്കുന്നത് തീർച്ചയായും ഈ സിംറ്റംസിനെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, നമ്മൾ ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി പറഞ്ഞു. ഈ മാനസികമായി പല വിധത്തിലുള്ള പിരിമുറുക്കം ഈ സമയത്ത് ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. അടുത്തിടെ പുറത്തു വന്ന ചില പഠന റിപ്പോർട്ടുകളിൽ സ്ത്രീകൾക്ക് ആത്മഹത്യാ പ്രവണത പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ ആ ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
അതെ, ഒരുപാട് ഒരു മാനസിക ചേഞ്ചസ്, മെന്റൽ ചേഞ്ചസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഇപ്പം ജോജോ പറഞ്ഞതുപോലെ തന്നെ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ, ദേഷ്യം വരിക, പെട്ടെന്ന് ഇമോഷണൽ ആവുക, കരയുക, അതുപോലെ എല്ലാത്തിലുള്ള ഒരു ആൻസൈറ്റി എല്ലാത്തിനും ആദ്യമാണ്. പല പേഷ്യൻസും വരുന്ന നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ പേടിച്ച് വരുന്നത്. എല്ലാവർക്കും നമ്മൾ ECG എടുത്തു, റീഅഷുറൻസ് കൊടുത്ത് വിടുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ 45 മുതൽ 55 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലാണ്. അതുപോലെ ഈ സൂയിസൈഡൽ ടെൻഡൻസി ഇപ്പം പറഞ്ഞ പോലെ, അത് പ്രത്യേകിച്ചും ഈ പെരി മെനോപോസിന് മുമ്പ് തന്നെ ഒരു എന്തെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഡയഗ്നോസിസ് ഡിപ്രഷൻ ഒക്കെ ഉള്ള സ്ത്രീകളിലാണ് ആ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കുറച്ചുകൂടി കൂടുതലായി നമ്മൾ കാണുന്നത്. പിന്നെ ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടയർഡ്നെസ്. എല്ലാം ചെയ്യുന്നുണ്ട്, എന്നാലും എപ്പോഴും ടയർഡാണ്, ഉറക്കമില്ലായ്മ, അതുപോലെ മെമ്മറി ഇഷ്യൂസ്, എപ്പോഴും ഒരു ബ്രെയിൻ ഫോഗ് ആണ്, അത് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എല്ലാം മറന്നു പോകുന്നു, കുട്ടികളുടെ സ്കൂളിലെ ഇതൊന്നും ഓർഗനൈസ്ഡ് ആകാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് ധാരാളം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കാണുന്നത്. അപ്പം ഒരുപാട് ഹെൽപ്പ് ആ ഒരു ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്ക് കൊടുക്കേണ്ടത് വളരെ അത്രയും ആവശ്യമാണ്. ഒന്ന്, ആ സ്ത്രീക്ക് തന്നെ ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ ചെയ്യാൻ കഴിയും. അതായത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഡെയിലി വാക്ക് ചെയ്യുക, നന്നായി ആവശ്യത്തിന് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക. എല്ലാവരും ഈ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഫുഡ് സ്കിപ്പ് ചെയ്യുക, അതായത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അത് അഴുക്കാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും അമിതമായി നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്ട്രെസ് ഹോർമോൺസ്, അതായത് സ്റ്റിറോയിഡ്സ്, വീണ്ടും വീണ്ടും ബോഡിയിൽ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ റെഗുലറായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ നല്ല ഉറക്കം, അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഡെയിലി ഫുഡ്, നല്ല റെഗുലറായിട്ട് ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ ഉറങ്ങുക, ഒരുപാട് റിലാക്സേഷൻ എക്സസൈസ് ചെയ്യുക, ഈ യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്വിമ്മിങ്, ഇതൊക്കെ വളരെയധികം ബോഡിയിൽ ഉണ്ടാകുന്ന ആ സ്ട്രെസ് ഹോർമോൺസിനെ സപ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്മോക്കേഴ്സ് ആണെങ്കിൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അത് അധികം നമ്മളിങ്ങനെ കാണുന്നില്ല സ്മോക്കേഴ്സിനെ. അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഈ ഒരു ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ഒരു കറക്റ്റ് സപ്പോർട്ടൊക്കെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് നേരത്തെ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
അതെ, ഈ ചിഞ്ചു ഈ മാനസികാരോഗ്യത്തിന്റെ കാര്യം വിശദീകരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാൽ മറികടക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇതെന്ന് തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ഒരു പിന്തുണ ഈ വിഷയത്തിൽ വളരെ ആവശ്യമാണ്. അതെ, ഞാൻ ഇനി ചോദിക്കുന്നത് ഈ വിഷയത്തിൽ ഈ സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് അല്ലെ പുരുഷന്മാർക്ക് എത്രത്തോളം പിന്തുണയ്ക്കാൻ സാധിക്കും, അങ്ങനെ കരുതുന്നുണ്ടോ?
തീർച്ചയായും ഒരു 90% ആ ഒരു ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനൊരു വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് ഒന്നും പോകേണ്ടി വരില്ല. ഇമോഷണൽ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ സ്ത്രീക്ക് തോന്നണം വീട്ടിൽ അതൊരു സേഫ് സ്പേസ് ആണ്, എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫ് സ്പേസ് ഹസ്ബൻഡുമായിട്ടുണ്ടെന്നുള്ളത് ആ സ്ത്രീക്ക് തോന്നണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞ് ഈ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക, അതായത് സോഷ്യൽ ഗ്യാദറിങ്സ്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റീസ്, എന്താണോ ആ സ്ത്രീ എൻജോയ് ചെയ്യുന്നത് അതിനൊക്കെ ഈ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ടോടുകൂടി അതിനെ എൻകറേജ് ചെയ്യുക. കൂടുതലും ആ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആകാൻ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് അതിനെ ട്രാവലോ അതായത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ട്രെസ് ഹോർമോൺസ്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒക്കെ ബോഡിയിൽ അപ്പം വളരെ നാച്ചുറലി അത് റെഡ്യൂസ്ഡ് ആവും. അപ്പം തന്നെ ആ ഒരു വെയിറ്റ് ഗെയിൻ ഇഷ്യൂസും ആ നെഞ്ചിടിപ്പ് പാൽപിറ്റേഷൻ ഇഷ്യൂസും ഒക്കെ ആ സ്റ്റിറോയിഡ് ഹോർമോൺ കുറയുമ്പോൾ തന്നെ ആ സിംപ്റ്റംസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇംപ്രൂവ്ഡ് ആവും. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡിന് തോന്നുവാണ് ഇതിൽ നിന്നും വൈഫ് ഇംപ്രൂവ്ഡ് ആവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ പ്രോ ആക്റ്റീവ് ആയിട്ട് ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെയോ കാണാനുള്ള ഒരു എൻകറേജ്മെന്റ്, അല്ലാതെ വൈഫിനെയും കൊണ്ട് ആ ഒരു ഡോക്ടറെ അടുത്ത് പോകുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് ഹസ്ബൻഡ് മനസ്സിലാക്കുന്നില്ല, ഇത് ഈ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതങ്ങ് ഇഗ്നോർഡ് ആവുന്നു. അപ്പൊ ഇത് വേഴ്സായി വരുന്നു. പ്രോആക്റ്റീവായിട്ട് നമുക്കൊരു കൗൺസിലറെ കാണാം, അല്ലെങ്കിൽ ഒരുമിച്ച് ഈ റിലേഷൻഷിപ്പ് ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്ന കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ ഓസ്ട്രേലിയയ്ക്ക് ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഹസ്ബൻഡിനും വൈഫിനും ഒരുമിച്ച് പോയി അവർക്ക് ആ ഒരു അവർ എങ്ങനെയാണ് രണ്ടുപേരും ഫീൽ ചെയ്തെന്നുള്ള ഒരു തുറന്നുള്ള ഒരു സംസാരം ആ റിലേഷൻഷിപ്പ് ഓസ്ട്രേലിയയുമായിട്ടുള്ള കൗൺസിലറുമായി, അതുപോലെ അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് മെഡിക്കേഷൻ ഹെൽപ്സ്, ഈ കാര്യങ്ങളൊക്കെ ആ വൈഫിനെ എൻകറേജ് ചെയ്യാം, പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാം. അതാണ് ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ ആ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ടാണ്.
അതെ, ചിഞ്ചു ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയല്ല, മറിച്ച് ഒരു ശാരീരിക അവസ്ഥയാണ് അല്ലേ? അതെ, ഇത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടി ഇത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടോ ഈ വിഷയത്തിൽ?
അല്ല, അതുണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു സിംറ്റം അല്ല സ്ത്രീക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കാണുമ്പോൾ ആദ്യം തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇപ്പൊ ഹോർമോൺ ലെവൽസ് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. അത് ഈസ്ട്രജൻ ലെവൽസ് വളരെ കുറവാണോ, കുറവാണെങ്കിൽ തന്നെ ഈ അത് റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ ട്രീറ്റ്മെന്റ്. ഇപ്പം ഈസ്ട്രജൻ കുറവായതുകൊണ്ടാണ് ഈ പറയുന്ന മജോറിറ്റി സിംറ്റംസ് സംഭവിക്കുന്നത്. അപ്പൊ ഈസ്ട്രജൻ വളരെയധികം കുറവാണെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഉണ്ട്. അല്ലെ ഈസ്ട്രജൻ മാത്രമല്ല, ബോഡിയിൽ ഇപ്പൊ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണോ, അയൺ ഡെഫിഷ്യൻസി ആണോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഹോർമോൺ കുറവാണെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ്, ഈ ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഈസ്ട്രജൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈസ്ട്രജൻ ടാബ്ലറ്റ്സ് ആയിട്ട് വരാം, ജെൽസ്, പാച്ചസ്, ഇതൊക്കെ ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. പക്ഷെ യൂട്രസ് ഉള്ള സ്ത്രീകൾക്ക് നമുക്ക് ഈസ്ട്രജൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈസ്ട്രജൻ മാത്രം കൊടുത്താൽ യൂട്രസിന്റെ ലൈനിങ് വളരെയധികം തിക്കായി ഈ ക്യാൻസറിനുള്ള റിസ്ക് ഒക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി അതിന്റെ കൂട്ടത്തിൽ കൊടുക്കും. അപ്പൊ ആ ഒരു ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് കൂടാതെ ആന്റി ഡിപ്രസൻസ്. ഇപ്പം മൂഡ് വളരെയധികം കുറവാണ്, സൂയിസൈഡ് റിസ്ക് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടും കോപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള കുറച്ച് നാളത്തേക്ക് മാത്രം ആ ഒരു 5 years അല്ലെങ്കിൽ 10 years മാത്രം എടുക്കേണ്ടി വരുവുള്ളൂ. ആ ഒരു സമയത്ത് ആ ഒരു ടെമ്പററി ആയിട്ട് അവരെ ഒന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു മെന്റൽ ഹെൽത്ത് മൂഡ് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ പിന്നെ ഈ ഒരുമിച്ചുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്ലാൻ ഒക്കെ ചെയ്ത് ഹസ്ബൻഡും വൈഫിനും ഒരുമിച്ച് പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളൊരു സ്റ്റിഗ്മ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ്, അതായത് ഹോർമോൺ ഡെഫിഷ്യൻസി അതിനെ ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു മൂഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ടും തെറ്റില്ല.
ശരി, ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ ചിഞ്ചു ആൻ വർഗീസ് ഇത്രയും പ്രാധാന്യമുള്ള ഈ വിഷയം വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് നിങ്ങളുടെ GP യെ നേരിൽ ബന്ധപ്പെടുക. പ്രിയ ശ്രോതാക്കളെ, പെരിമെനോപ്പസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും ഈ വിഷയത്തിന് ഓസ്ട്രേലിയൻ മലയാളി സ്ത്രീകൾക്കിടയിലുള്ള പ്രാധാന്യത്തെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കാൻബറയിൽ GP ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ ചിഞ്ചു ആൻ വർഗീസ് ആണ് ഈ വിഷയത്തിലെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം വിഷയങ്ങൾ മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.